ഗലാത്യർ അധ്യായം 3. യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം ഗലാത്യയിലെ ജനങ്ങളോട് വളരെ വ്യക്തമായി പറയപ്പെട്ടതാണ്. എന്നാൽ നിങ്ങൾ വളരെ ഭോഷന്മാരാണ്. നിങ്ങളെ കബളിപ്പിക്കുവാൻ ചിലരെ നിങ്ങൾ അനുവദിച്ചു. ഈ ഒരു കാര്യം എന്നോട് പറയുക, നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? ന്യായപ്രമാണം പാലിച്ചതുകൊണ്ടാണോ ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയത്? അല്ല, സുവിശേഷം കേട്ടതുകൊണ്ടാണോ നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചതും വിശ്വസിച്ചതും? ആത്മാവ് കൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ തന്നെ ശക്തിയാൽ അത് തുടരുവാൻ നിങ്ങൾ ശ്രമിക്കുമെന്നോ? അത് ഭോഷത്വമാണ്. നിങ്ങൾ വളരെ അനുഭവിച്ചതാണ്. ആ അനുഭവങ്ങൾ അത്രയും ഫലശൂന്യമാക്കണമെന്നോ? അത് വ്യർത്ഥമാക്കപ്പെടുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ന്യായപ്രമാണം പിന്തുടർന്നതുകൊണ്ടാണോ ദൈവം ആത്മാവിനെ തന്നത്? അല്ല, നിങ്ങൾ ന്യായപ്രമാണം പിന്തുടർന്നതുകൊണ്ടാണോ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? അല്ല, നിങ്ങൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചതുകൊണ്ട് ദൈവം അവന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരികയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അതേ കാര്യങ്ങളാണ് അബ്രഹാമിനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ പറയുന്നത്.
അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ സ്വീകരിച്ചു. അത് അബ്രഹാമിനെ ദൈവമുമ്പാകെ നീതീകരിച്ചു.
അതിനാൽ വിശ്വാസമുള്ള ആൾക്കാരാണ് അബ്രഹാമിന്റെ യഥാർത്ഥ മക്കൾ. ഭാവിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ദൈവം ജാതികളെ അവരുടെ വിശ്വാസം വഴി നീതീകരിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ സുവിശേഷം തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ അബ്രഹാമിനോട് നേരത്തെ പറഞ്ഞിരുന്നു.
അബ്രഹാമേ, ഭൂമിയിലെ എല്ലാ ജനതയെയും അനുഗ്രഹിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കും.
അബ്രഹാം അത് വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് അനുഗ്രഹീതനായി. അത് തന്നെയാണ് ഇന്നും. വിശ്വസിക്കുന്ന എല്ലാവരും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹീതരാകും. എന്നാൽ ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുന്നതിന് ന്യായപ്രമാണം പിന്തുടരുന്നവർ ഒരു ശാപത്തിൻ കീഴിലാണ്. എന്തുകൊണ്ടെന്നാൽ തിരുവെഴുത്തുകൾ പറയുന്നു,
ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു വ്യക്തി ചെയ്യണം. അവൻ എപ്പോഴും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ ഒരു ശാപത്തിൻ കീഴിലാണ്.
അതിനാൽ ഒരു വ്യക്തിയും ന്യായപ്രമാണം മൂലം ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടില്ല എന്ന് വ്യക്തമാണ്.
വിശ്വാസം കൊണ്ട് ദൈവസമക്ഷം നീതീകരിക്കപ്പെട്ടവൻ നിത്യം ജീവിക്കും
എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ന്യായപ്രമാണവും വിശ്വാസവും ഒന്നല്ല, അത് മറ്റൊരു പാതയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ന്യായപ്രമാണം പറയുന്നു,
ന്യായപ്രമാണ അനുഷ്ഠാനത്താൽ ജീവൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവൻ ന്യായപ്രമാണം പറയുന്ന കാര്യങ്ങൾ ചെയ്യണം.
ന്യായപ്രമാണം ഒരു ശാപം നമ്മിലേക്കിട്ടു. എന്നാൽ ക്രിസ്തു നമുക്കായി സ്വയം ആ ശാപത്തിന് വിധേയനായി. അതിനാൽ അവൻ ആ ശാപം നമ്മിൽ നിന്നും എടുത്തുമാറ്റി.
ഒരുവന്റെ ശരീരം മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നെങ്കിൽ ആ വ്യക്തി ഒരു ശാപത്തിൻ കീഴിലാണ്
എന്ന് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം അബ്രഹാമിന് വാക്കു കൊടുത്തതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തക്ക വിധം ക്രിസ്തു എല്ലാം ചെയ്തു. അനുഗ്രഹം ക്രിസ്തു വഴിയാണ് വരുന്നത്. ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചതിനാൽ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി. വിശ്വസിക്കുന്നത് വഴി ഈ വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ ഒരു ഉദാഹരണം നൽകുവാൻ എന്നെ അനുവദിക്കുക. ഒരുവൻ മറ്റൊരുവനുമായി നടത്തുന്ന നിയമത്തെക്കുറിച്ച് വിചാരിക്കുക. ആ നിയമം ഔദ്യോഗികമായി അംഗീകരിച്ച ശേഷം യാതൊരുവനും ആ നിയമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. ദൈവം അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും വാഗ്ദാനം ചെയ്തു. നിന്റെ സന്തതികളോടും എന്ന് ദൈവം പറഞ്ഞില്ല. അത് അനേകം പേരെ അർത്ഥമാക്കും. എന്നാൽ ദൈവം പറഞ്ഞത് എന്തെന്നാൽ നിന്റെ സന്തതിയോടും എന്നാണ്. ഇത് ഒരു വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അത് ക്രിസ്തുവാണ്. ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ന്യായപ്രമാണം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് വളരെ മുമ്പേ ദൈവം അബ്രഹാമിന് വാഗ്ദാനം നൽകി. 430 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യായപ്രമാണം വന്നത്. അതിനാൽ ന്യായപ്രമാണത്തിന് ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ലംഘിക്കുവാനോ നിയമം റദ്ദ് ചെയ്യാനോ സാധ്യമല്ല. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ന്യായപ്രമാണം പിന്തുടരുക വഴി നേടാൻ കഴിയുമോ? ഇല്ല. ന്യായപ്രമാണ അനുസരണത്താൽ അക്കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനം അത് നമുക്ക് തരില്ല. എന്നാൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിലൂടെ തന്റെ അനുഗ്രഹങ്ങൾ തടസ്സമേതുമില്ലാതെ ദയാപൂർവം കൊടുത്തു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ന്യായപ്രമാണം? ജനങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ വെളിവാക്കുവാനാണ് ന്യായപ്രമാണം. അബ്രഹാമിന്റെ പ്രത്യേക പിന്തുടർച്ച അവകാശി വന്നതുവരെ ന്യായപ്രമാണം തുടർന്നു. ഈ പിന്തുടർച്ചാവകാശിയെ പറ്റിയാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ദൂതന്മാർ വഴിയാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. ന്യായപ്രമാണം മനുഷ്യർക്ക് കൈമാറാൻ ദൂതന്മാർ മോശയെ ഇടനിലക്കാരനാക്കി. എന്നാൽ ദൈവം ഒരുവനേ ഉള്ളൂ എന്നതുകൊണ്ടും ഒരു ഭാഗമേ ഉള്ളതെന്ന് വരുമ്പോഴും ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരാണ് ഈ ന്യായപ്രമാണം എന്ന് ഇത് അർത്ഥമാക്കുന്നുണ്ടോ? ഇല്ല. ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടെന്ന് വരികിൽ നാം ആ ന്യായപ്രമാണം വഴി ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടേനെ. എന്നാൽ ഇത് ശരിയല്ല. കാരണം സർവരും പാപത്താൽ ബന്ധനത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവെഴുത്തുകൾ പറയുന്നത്. എന്താണ് തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നത്? വിശ്വാസം വഴി വാഗ്ദാനം നൽകപ്പെടുന്നത് കൊണ്ടാണത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് വാഗ്ദാനം നൽകിയത്. ഈ വിശ്വാസം വരുന്നതിന് മുമ്പേ നാം എല്ലാവരും ന്യായപ്രമാണം മൂലം തടവുകാരാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. വന്നുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ വീഥി ദൈവം നമ്മെ കാണിക്കും വരെ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ ക്രിസ്തു വരുന്നിടം വരെ ന്യായപ്രമാണമായിരുന്നു നമ്മുടെ രക്ഷിതാവ്. ക്രിസ്തു വന്നതിനു ശേഷം നമുക്ക് വിശ്വാസം വഴി ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടാൻ കഴിയും. ഇപ്പോൾ വിശ്വാസത്തിന്റെ വഴി ആഗതമായിരിക്കുന്നു. അതിനാൽ നാം നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ജ്ഞാനസ്നാനമേറ്റിരിക്കുന്നു. അതിനാൽ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാം ദൈവമക്കളാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിൽ യഹൂദനും യവനനും തമ്മിൽ വ്യത്യാസമില്ല. അടിമകളും സ്വതന്ത്രനും തമ്മിൽ വ്യത്യാസമില്ല. പുരുഷനും സ്ത്രീയും തമ്മിൽ വേർതിരിവില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. അതിനാൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കിട്ടിയത്.